ഹലോ മോർണിംഗ് നമ്പർ വൺ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ കൂടെ ഉണ്ടായിരുന്ന ജലാവണിയ ടിംഗ് ടോംഗ് ലോക്കൽ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയപ്പോ ചില ചില്ലറ കാര്യങ്ങൾ ഓർക്കാൻ ഓർമ്മിപ്പിക്കാം. ഈ ജനുവരി മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ടെൻഷൻ എക്സാംസിനെ കുറിച്ചാണ്. ബോർഡ് എക്സാംസ്, അതുപോലെ ഫൈനൽ എക്സാംസ്, 10-ന്റെ എക്സാം, CBSE, സ്റ്റേറ്റ്, എല്ലാം കൂടെ ആൾക്കാർക്ക് ഒരു പഠിക്കുന്ന ഒരു ചൂട് ഇങ്ങനെ കയറുന്ന സമയമാണ്. അപ്പൊ എന്നാലും CBSE എക്സാംസ് അതും 10-നും 12-നും മാർച്ച് 9 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇലക്ഷന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ കാരണം രാജ്യം മൊത്തമുള്ള ആ ഒരു ചൂടൊക്കെ കഴിഞ്ഞിട്ട് എക്സാംസ് തുടങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എക്സാംസ് തുടങ്ങാം. 10-ാം ക്ലാസിന്റെ പരീക്ഷ എന്ന് പറയുന്നത് April 10 തീരും. അതുപോലെ 12-ാം ക്ലാസിന്റെ പരീക്ഷ എന്ന് പറയുന്നത് 29-നായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. സോ ഡേറ്റ്സ് ഡിക്ലെയർ ആയി കഴിഞ്ഞു, ഇനിയും കൂടെ പഠിത്തം തുടങ്ങാൻ. ഇനി പഠിക്കാൻ തുടങ്ങുന്നതിനിടയ്ക്ക് കറണ്ട് പോവാണെങ്കിൽ അവനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയണ്ട. കാരണം പൂജപ്പുര ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരണ കുറ്റിക്കാട് ലൈൻ, ചെറുകര എന്നീ ഭാഗങ്ങളിലും, അതുപോലെ ഉദയന്നൂർ ഈ ഭാഗത്തും, അതുപോലെ തൈവിള റോഡ്, MG റോഡ് എന്നീ ഭാഗങ്ങളും ഇന്ന് പകൽ വൈദ്യുതി മുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഫോർത്ത് സെക്ഷന്റെ പരിധിയിൽ വരണ ചില സ്ഥലങ്ങളിലൊക്കെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്ന കാരണം ചാല, സഭാപതി, കോവിൽ തെരുവ്, ചെന്തിട്ട ഈ സ്ഥലങ്ങളിലും പകൽ വൈദ്യുതി മുടങ്ങും. പിന്നെ കേശവദാസപുരം സെക്ഷന്റെ പരിധിയിൽ വരണ സ്ഥലങ്ങളിൽ മരപ്പാലം, മാങ്കുളം, TKD റോഡ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയും ഇന്ന് കറണ്ട് പോവും. സോ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തോളാം. മറക്കണ്ട, ഓർമ്മിപ്പിക്കുന്നത് RJ ലാവണ്യയാണ്. മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. കാലങ്ങൾക്കും കാലഘട്ടങ്ങൾക്കും അതീതമായി ഒരു ശബ്ദം നമ്മളെ ഇത്രയും എന്റർടൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഭാഷകൾക്ക് അതീതമായി ഒരു ശബ്ദം നമ്മളെ ഇത്രയും ത്രസിപ്പിച്ചിട്ടുണ്ടാവില്ല. നല്ല തങ്ക എന്ന സിനിമയിലൂടെ പാടി ഒരു ഗായകനാകാനുള്ള അവസരം ആദ്യമായി നിഷേധിക്കപ്പെട്ടപ്പോഴും കഴിവും ആത്മധൈര്യവും ആത്മവിശ്വാസവും ഡെഡിക്കേഷനും ഒന്നുകൊണ്ട് മാത്രം നിരാശനാകാത്ത ഈ ഒരു ഗായകൻ ഏതെല്ലാം ഭാഷകളിലാണ് നമുക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. ഈ സ്വരത്തിൽ അളിഞ്ഞു പോവാത്ത ഏതെങ്കിലും ഒരു ഹൃദയം ഉണ്ട് നാട്ടില്? ഇതൊന്നും അല്ല, ഇതിലപ്പുറം.
നിന്നെ കിടന്ന് തിന്തി പാപം ചിനബോകുമാ.
ഭാഷ ഏതുമാകട്ടെ, സ്വരശുദ്ധിയും അക്ഷരസ്ഫുടതയും കൊണ്ട് പാട്ടുകളെ മനോഹരമാക്കിയിരുന്ന ഈ ഒരു ഗായകനെ ഗന്ധർവ ഗായകൻ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും?
മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ
ിൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട സ്വകാര്യ അഹങ്കാരമായ മലയാളികളുടെ ഡോക്ടർ KJ യേശുദാസ് എന്ന് പറയുന്ന ഗായകന്റെ പിറന്നാൾ ദിവസത്തിൽ ഈ ഗായകനെ വർണ്ണിക്കാൻ ലാവണ്യയ്ക്ക് വാക്കുകൾ ഇല്ല തന്നെ. സലിൽദായുടെ ചെമ്മീനിലെ ഗാനം മറ്റൊരു ഭാഷയിൽ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോഴും അതിനും ചൂസ് ചെയ്ത സൗണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസിന്റെ തന്നെയാണ്. ഒരു ഗായകനായി മാത്രമല്ല ഒരു സംഗീത സംവിധായകനായും അദ്ദേഹം നമ്മളെ
വിസ്മയിപ്പിച്ചിട്ടുണ്ട്.
യെസ്, ഈ ഒരു ഗന്ധർവ ഗായകന് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരത്തിന് ലാവണ്യയുടെ വക, റെഡ് എഫ് എമ്മിന്റെ വക, സൂപ്പർ ഹിറ്റ്സ് 93.5 വക ഹാപ്പി 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 ബർത്ത്ഡേ. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 8 കൂട്ടം പാട്ടിൽ അദ്ദേഹത്തിന്റെ ഡ്യുവറ്റ് സോങ്സ് ആണ്. അദ്ദേഹം പാടിയിരിക്കുന്ന പാട്ടുകളിൽ മനോഹരങ്ങളായിട്ടുള്ള റൊമാൻറ്റിക് നമ്പേഴ്സ് ഡ്യുവറ്റ് സോങ്സ് ആണ്. സോ യു കെൻ എൻജോയ് ദാറ്റ്. ഇനി ആശംസകളായിട്ട് നമ്മളുടെ വേറൊരു ഫ്രണ്ടും കൂടെ നോക്കാം.
സച്ചിൻ ഫ്രം ശ്രീകാര്യ. ഐ എം ഡെഡിക്കേറ്റിംഗ് സ്പെഷ്യൽ ബർത്ത്ഡേ ടു മൈ ഫേവറേറ്റ് സിംഗർ മിസ്റ്റർ യേശുദാസ് സാർ. യെസ്, ഐ എം എ റിയലി ഗുഡ് ഫാൻ. ആക്ച്വലി ഐ എം റിയലി വണ്ടറിംഗ് ഹൗ ഹി ഈസ് മെയിൻറ്റെയിനിങ് ദിസ് വോയിസ്. ഫ്രം 90s ഐ എം ഹിയറിംഗ് ഹിസ് സോങ്. നൗ ഹിസ് സോങ്സ് ആർ വെരി ബ്യൂട്ടിഫുൾ.
ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് നമ്പർ വൺ. കൂടെയുണ്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ലാവണ്യ. ചിരിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത്, ബിക്കോസ് ഇന്ന് ലോക ചിരിതനാണ്. ചിരിക്കപ്പം നമുക്ക് ചിന്തിക്കാനുള്ള ചില കാര്യങ്ങളും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി നമുക്ക് ഈ ലോകത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പവർഫുൾ ആണ് എങ്കിൽ വൈ കാൺ വി ഡു ദാറ്റ്? അതൊരു വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല? ഒരു കാശ് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ചിരിക്കാം. അതുപോലെ തന്നെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കണം, ഇപ്പം നമ്മൾ പോണ വഴിയിലാണ് ഒരു കാര്യം നടക്കണം, ഒരു ആക്സിഡന്റ് തന്നെ കാണണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, പക്ഷെ ഒരു സഹായിക്കാനുള്ളൊരു മനസ്ഥിതി നമുക്ക് എല്ലാവർക്കും കുറഞ്ഞു പോകുന്നുണ്ട് ഈ അടുത്ത കാലത്ത്, അല്ലെ? ഇപ്പൊ ഒരു ആൾ വീണ് കിടക്കണമെന്ന് കണ്ടാലോ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരാളുടെ കഴിഞ്ഞ ഒരു സാധനം വീണ് പോയത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് അവരുടെ സാധനമല്ലേ, അവരെടുത്തിട്ട് പൊക്കോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എല്ലാവർക്കും. ഇനി ഈവൻ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കാന്ന് വെച്ചാലും അതിനകത്തൊന്നും തലയിട്ട് പോയി കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളാൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലൊന്ന് ചെയ്തു കൊടുക്കാൻ, ആ ഒരു മനസ്സിലൊക്കെ എങ്ങോ പോയി മറിഞ്ഞു തോന്നില്ലേ? ടാക്സ് കൊടുക്കണ്ടാത്ത, ഒരു ചിലവില്ലാത്തൊരു ചിരി പോലും കൊടുക്കാൻ പറ്റുന്ന നമ്മളാണോ പിന്നെ ഈ സഹായിക്കാമാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിക്കണം. പക്ഷേ വൈ കാൻ്റ് വി ഡു ദാറ്റ്? അതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. സോ ജസ്റ്റ് ലെറ്റ് മീ നോ, എന്തുകൊണ്ടാണ് ആ ഒരു മനസ്സിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സഹായിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ സഹായിക്കില്ല എന്ന് തീരുമാനിക്കുന്നത്? നാളെ നമുക്കും ഇത് വരാം, നമ്മളെയും സഹായിക്കാൻ ആരും ഇല്ലാതെ സഹായമായിട്ട് നമ്മൾ നിൽക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നിട്ട് പ്രതികരിക്കും. വിളിച്ചറിയിക്കേണ്ട നമ്പർ 0471233935. ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിലെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കും. ലാവണ്യോടൊപ്പം മോർണിംഗ് നമ്പർ വണ്ണിൽ സൂപ്പർ ഹിറ്റ്സ് 93.5 എഫ്എമ്മിൽ വിളിച്ചറിയിക്കണ നമ്പർ 0471233935. ഇന്ന് ചിരിച്ചിരിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം തരാൻ പോണ റെഡ് എഫ്എമ്മിന്റെ വകയായിട്ട് ഈ ഒരു ഉത്തരത്തിന്. ഓക്കെ, മോർണിംഗ് നമ്പർ വണ്ണിൽ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എമ്മിൽ കൂടിയുള്ള ആർജി ലാവണ്യ, എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രതികരിക്കാൻ ഡോക്ടർ അരുൺ ആണ്.
ഇന്ന് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ യുവ തലമുറയെ പറ്റിയാണ് ഇപ്പൊ ഈ ഒരു സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നത്
അല്ലെ?
അപ്പൊ ആക്ച്വലി അത് നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ വീടുകളിൽ നിന്നും പഠിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പം ഇപ്പോഴത്തെ ഈ യുവ തലമുറ എന്ന് പറയുന്ന ഇപ്പൊ ആ തലമുറയിൽപ്പെട്ട മാതാപിതാക്കളായാലും ശരി, കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഏത് അപകടത്തിലാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കൾ, ഇന്നത്തെ പുതിയ തലമുറയിലുള്ള മാതാപിതാക്കളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരും ശ്രമിക്കണം, പഠിപ്പിക്കണം. അതിപ്പോ വിദ്യാലയങ്ങളിലായാലും വീടുകളിലായാലും അത് പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അത് ഭാവി തലമുറയ്ക്ക് അത് ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായിട്ടും നമുക്ക്.
അതെ 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 അതെ, കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന യുവാക്കളായാലും ശരി, അവർക്കറിയില്ല, അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്ക് അറിയാൻ
പറ്റുള്ളൂ.
അപ്പോ നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലാണ് പൊതുവെ ഇത് കാണുന്നത്. ഹെൽപ്പിംഗ് മെന്റാലിറ്റി പൊതുവെ പറയുമ്പോൾ വഴിയോരത്ത് ആരുടെയും കൈ എന്തെങ്കിലും സാധനം താഴെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കണ്ട ഒഴിഞ്ഞു മാറുന്ന ഒരു ഇപ്പോ ഉള്ള ന്യൂ ജനറേഷൻ കാണുന്നത്.
എന്തുകൊണ്ടാണ്? കാരണം അതിന് നൂലാമാലകളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ?
അതെ അതെ അതെ, പണ്ടത്തെ ഈ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും ഉള്ള ഒരു ഇതുണ്ട്, മനസ്സിതി ഉണ്ട്. ഇപ്പോ അങ്ങനെയല്ല, ദൂരങ്ങൾ കൂടിയിട്ടുണ്ട്. പിന്നെ അവരവരുടെ ലോകത്താണ്. അപ്പൊ സ്വന്തം കാര്യത്തെ പറ്റി ഇങ്ങനെ വരുമ്പോൾ ചിന്തിക്കുന്നില്ല, ഇങ്ങനെയാകും വേറെ ആരും സഹായിക്കാനില്ലെങ്കിൽ നമ്മുടെ മാനസിക അവസ്ഥ എന്താണ് അതൊന്നും ചിന്തിക്കാറ്.
ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ആണുങ്ങൾ പോലും പലപ്പോഴും കണ്ണുതിരിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യം മനസ്സിലെ നന്മ പോയിട്ടാണോ അതോ പേടിച്ചിട്ടാണോ?
രണ്ട് രീതിയിലും ചിന്തിക്കാം. ഈ ചില ആളുകൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ വല്ല നിയമ കുടുക്കുകളിൽ അകപ്പെടുവോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മളിത് ചെയ്തില്ലെങ്കിൽ നമുക്ക് മനുഷ്യത്വമില്ല എന്ന് വിചാരിക്കും. ഞാൻ എന്റെ ജീവിതാനുഭവത്തിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കണ്ണുമുന്നിലുണ്ടായ ഒരു വലിയ സ്കൂൾ ബസ്സും ബൈക്കുമായിട്ട് ഇടിച്ച് ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന ഒരു വ്യക്തി, ലാവണ്യ പറഞ്ഞു പോലെ എല്ലാവരും കണ്ടു നിൽക്കുന്നതല്ലാതെ പുള്ളിയൊന്നെ പിടിച്ചെണീപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല. ഞാനും എന്റെ കൂടെ വന്ന ഒരു സഹപ്രവർത്തനം കൂടെയാണ്. ഞാന് നമ്മൾ ആ വ്യക്തിയെ പിടിച്ചിരുത്തി വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ 108 വിളിച്ചാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
സന്തോഷം ഷെയർ ചെയ്തേ കേട്ടോ.
ഇത് പ്രവീണാണ്. ഞാന് ട്രിവാൻഡ്രത്ത് വീട് തിരുമ്പലയാണ്. ഞാൻ ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷന് ഹെൽത്തി മെന്റാലിറ്റി ഇല്ല എന്ന്? കാര്യം പിന്നെ ഈ ഹെൽത്തി മെന്റാലിറ്റി ഇല്ല എന്ന് പറയുന്നത് എനിക്കറിയാം. മൈ ഡാഡ് വാസ് എ ക്യാൻസർ പേഷ്യന്റ്. ഇവിടുത്തെ യങ് ജനറേഷന്റെ പല സംഘടനകൾ അവരുടെ ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് ഇവിടെ രക്തദാനവും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പൊ തന്നെ കൂറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ ഇവിടെ ബ്ലഡ് വേണം എന്ന് പറഞ്ഞ് ഇത് വന്നപ്പോ അവിടെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ യങ് ജനറേഷനെ കൊണ്ട് നിറയുകയായിരുന്നു. കാര്യം അവസാനം അവര് പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും വിളിക്കാം. അവിടെയൊക്കെ ചെയ്ത സഹായങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് യങ് ജനറേഷൻ ഇത് ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല.
നിയമം അനുശാസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ നിയമത്തിന്റെ പരിരക്ഷ, സംരക്ഷണം, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ബോധവാന്മാരാണ്, അതാണ് അതിന്റെ ബ്യൂട്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ എന്തായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് നൽകിയിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്, അതിനോടൊപ്പം തന്നെ പരിരക്ഷയുമുണ്ട്. അത് ഒരു പക്ഷെ നമുക്ക് മനസ്സലിവോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കാൻ സഹായിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മോർണിംഗ് നമ്പറിൽ സൂപ്പർ ഹിറ്റ്സ് 93.5 റേഡിയോ എഫ്എമ്മിൽ കൂടെ ഉണ്ട് ആർജി ലാവണ്യ, എൻ്റെ കൂടെ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാളെ സഹായിക്കുന്നതിന് പല കാരണങ്ങളാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ചിലത് പേടിയാണ്, ചിലത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരിയായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ഡയറക്ടീവ്സ് എത്രത്തോളം പബ്ലിക്കിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട് സാർ, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ പുതിയ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഗൈഡ് ലൈൻ പ്രകാരം 2015 ആ ഗൈഡ് ലൈൻസ് നിലവിൽ വരികയും അതിനടിസ്ഥാനത്തിൽ പോലീസിനും ഹോസ്പിറ്റലുകൾക്കും അതുമായി ബന്ധപ്പെട്ട് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതോറിറ്റികൾക്കും സുപ്രീം കോടതി നൽകിയിരുന്നു. അത് പ്രകാരം റോഡ് ആക്സിഡന്റിൽ പെടുന്ന ആളുകളെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയണമെന്നില്ല. ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ഒരു ഡീറ്റെയിൽസും അവർ നൽകണമെന്നില്ല. പോലീസിന് അവരെ ചോദ്യം ചെയ്യാനോ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനോ ഉള്ള ഉത്തരവാദിത്തങ്ങൾ പോലീസിനെ ഒഴിവാക്കി. ഇത്തരത്തിൽ റോഡ് അപകടത്തിൽ പെടുന്ന ആളുകളെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടുള്ള നിയമപരിരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരെ അനാവശ്യമായി ശല്യം ചെയ്യുകയും സാക്ഷികളാക്കുകയും ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഹോസ്പിറ്റലുകളിൽ ആക്സിഡന്റിൽ പെടുന്ന വ്യക്തികളെ എത്തിക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകിക്കൊണ്ട് നിയമ സംരക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് എല്ലാ തരത്തിലും അവരെ ഒഴിവാക്കണം, നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് 2015 വരികയും അത് 2016 മാർച്ചോടുകൂടി അംഗീകരിക്കും ും സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി, 3 ജഡ്ജിമാരടങ്ങുന്ന ഉന്നതാധികാര സമിതി അത് പരിശോധിക്കുകയും അതിനടിസ്ഥാനത്തിൽ അതിന് ഉള്ള ഭേദഗതികളെല്ലാം നിർദ്ദേശിച്ചതിന് ശേഷം അത് പൂർണ്ണമായും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെടുവിച്ചിട്ടുള്ള പുതിയ വിധിന്യായം അനുസരിച്ച് ഈ തരത്തിൽ അപകടത്തിൽപ്പെടുന്ന വ്യക്തികളെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ, അവരെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിൽ നിന്ന് ഒഴിവാക്കൽ, അവരെ ഏതെങ്കിലും നിയമ നടപടികളുടെ ഭാഗമായി സാക്ഷി ചേർക്കൽ, ഇതിൽ എല്ലാത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്.
ഒരുപക്ഷെ ഈ നടപടികളെ കുറിച്ച് നേരത്തെ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ ഇത് ആദ്യമായി കേൾക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ശരിക്കും നമ്മൾ നിയമം ഇത്രയും ഒരു പരിരക്ഷ നൽകുമ്പോൾ നമുക്ക് സേവനമോ അല്ലെങ്കിൽ ഒരു സഹായം ഒരാൾക്ക് കൊടുക്കുന്നതിലോട്ടും മടിക്കേണ്ട കാര്യമല്ലേ. എന്നാലും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ പേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. കാരണം പിന്നെ അത് റീഇംബേഴ്സ് തരണം ഒന്നും ആരും ഉണ്ടാവില്ല. സോ അതിനും എന്തെങ്കിലും നടപടികളുണ്ടോ നമുക്കറിയാം. ഇന്ന് മോർണിംഗ് നമ്പർ വണ്ണിൽ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എമ്മിൽ ഇത്രയും കാര്യങ്ങൾ ഇരിക്കുമ്പോഴും എന്തിനാണ് ആൾക്കാർ പിൻവലിയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന്? റോഡിൽ കിടക്കുന്ന അപകടം പറ്റിയ ഒരു വ്യക്തിയെ സഹായിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പല കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നിയമം നിങ്ങളോട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? ദാറ്റ് ഈസ് വാട്ട് ദ വെരി ബിഗ് ക്വസ്റ്റ്യൻ. സോ അത് ക്ലാരിഫൈ ചെയ്യാൻ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഹീസ് ഞാനത് താൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ആണ്. അദ്ദേഹം ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. റോഡിന് ആക്സിഡന്റ് ആയിട്ട് മറ്റാരും സഹായിക്കാതെ കിടക്കുന്ന ഒരു വ്യക്തിനെ കെ ശൈലജ മാം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, സ്വന്തം കാറിൽ, അതൊന്നും ഒഫീഷ്യൽ വാഹനത്തിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. സോ അതിന് ശരിക്കും പറഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഒരു നിഷ്ക്രിയ സ്വഭാവമാണ് കാരണമായിട്ടുണ്ടാവാം. പക്ഷേ ഇതിനൊരു പ്രത്യേക കാരണം എന്തായിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്?
റോഡ് സുരക്ഷാ അതോറിറ്റി ഇത് സംബന്ധിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളും അതുപോലെ തന്നെ പരസ്യങ്ങളും ബോധവൽക്കരണങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇത് ഇപ്പോഴും പ്രചാരണത്തിൽ വരുന്നതിനുള്ള സമയക്കുറവും അതോടൊപ്പം തന്നെ ഒരു ജീവിയും നിലനിൽക്കുന്നത്, എത്ര ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിലും പോലീസ് സ്വാഭാവികമായും ഈ കൊണ്ടുചെന്ന് രോഗികളെ കൊണ്ടുചെന്ന് ആക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക, വീണ്ടും അവരെ സാക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, ഇതെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഉണ്ടാകുമെന്നുള്ള ഭയത്തിനെ തുടർന്നാണ് സ്വാഭാവികമായും ഈ തരത്തിലുള്ള ഒരു പിൻവാങ്ങൽ സാധാരണ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്.
തീർച്ചയായും സാർ. അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ചെലവുകൾ ഈ കൊണ്ടുപോകുന്ന ആൾ വഹിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്കും ചില ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ അല്ലേ സാർ?
സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളോട് 2014 സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, 2015 എല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് സുപ്രീം കോടതി പറയുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആക്സിഡന്റിൽ പെട്ട് എത്തുന്ന ആളുകൾക്ക് പൂർണ്ണമായും ഫ്രീ ചികിത്സ ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. 2015 ഏപ്രിൽ 11 സുപ്രീം കോടതിയിലെ വിധി പ്രകാരം പൂർണ്ണമായും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളോട് അങ്ങനെ ചികിത്സ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കരുതെന്നും പൂർണ്ണമായും ചികിത്സ സൗജന്യമായി നൽകണമെന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് സുപ്രീം കോടതി 2015 നൽകിയിട്ടുള്ളത്. 2011 സമാനമായിട്ടുള്ള വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏതെങ്കിലും നമ്മൾ എത്ര നിയമം നടപ്പാക്കണമെന്ന് പറയുമ്പോഴും അത് പ്രായോഗിക തലത്തിൽ ഹോസ്പിറ്റലുകൾ അതിനെ വിസമ്മതിക്കുകയോ അതല്ലെങ്കിൽ പോലീസ് വീണ്ടും രോഗികളെ എത്തിക്കുന്ന ആളുകളോട് ഏതെങ്കിലും തരത്തിൽ അവരെ സാക്ഷി ചേർക്കാൻ വേണ്ടി ശ്രമങ്ങളോ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങളോ എല്ലാം നടക്കുമ്പോൾ വീണ്ടും ആ സ്ഥിതി തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് കുറച്ചുകൂടി വ്യാപകമായി പ്രചാരം നൽകുകയും അതിൽ നിന്ന് ജനങ്ങളെ കൂടുതൽ കൂടുതൽ അതിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഒരു ഭയാശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ ഭയാശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ വീണ്ടും വീണ്ടും റോഡ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് വരുന്ന വാഹനം അല്ലെങ്കിൽ ആദ്യം വരുന്ന വാഹനം അവരെല്ലാം ഒരു പരിധിവരെ മടിച്ചു മാറുന്നതിന്റെ കാരണം ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തതുകൊണ്ടാണ്.
തീർച്ചയായും സാർ. അപ്പൊ എന്നാലും രാവിലെ പ്രതികരിച്ചതിന് വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്നാലും ഇത്തരം കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഒരു അല്പം വെളിച്ചം വീശിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ടാൽ മനസ്സിലോടുകൂടി സഹായിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി തന്നെയാണ് നിയമവും പരിരക്ഷയും പോലീസും ഒക്കെ നമുക്കുള്ളത്. ഓക്കെ, കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കുന്നു മോർണിംഗ് നമ്പർ 1 വിത്ത് മീ ആർ ജെ ലാവണ്യ.